ചില മാറാ രോഗങ്ങളുടെ അജ്ഞാത ഔഷധങ്ങൾ പരിചയപ്പെടാം. ആൻമരിയ ക്രിസ്റ്റീന എഴുതുന്ന ലേഖനം മൈഗ്രെയിനും ഹാപ്പി ബർത്ത്ഡേയും. നേഴ്സിംഗ് പഠനത്തിൻ്റെ രണ്ടാം വർഷം. അതികഠിനമായ തലവേദനയാൽ ഞാൻ വളരെ ബുദ്ധിമുട്ടിയ നാളുകൾ. എല്ലാ ദിവസവും വൈകിട്ട് കോളേജ് കഴിഞ്ഞ് മുറിയിൽ എത്തുന്നത് ചെറിയ തലവേദനയുടെ ആരംഭത്തോടെയാണ്. തുടർന്ന് വേദനയുടെ കാഠിന്യം കൂടാൻ തുടങ്ങും. മുറിയിൽ പ്രകാശമുണ്ടാകാതിരിക്കാൻ ജനലുകൾ പോലും തുണി കൊണ്ട് മറയ്ക്കുകയാണ് ചെയ്തിരുന്നത്. ശബ്ദമുണ്ടാകാതിരിക്കാൻ വാതിലുകളും ജനലുകളും അടയ്ക്കും. ഒരു തുണി കൊണ്ട് നെറ്റിയിൽ തലയ്ക്കു ചുറ്റും കെട്ടിവെക്കുന്നതും വേദന ശമിപ്പിക്കാനുള്ള മാർഗമായിരുന്നു. പ്ലാസ്റ്റിക് കവറിൽ ഐസ് കട്ടകൾ നിറച്ച് തല മുഴുവൻ തണുപ്പിച്ചുകൊണ്ടിരിക്കും. കിടക്കുന്നിടത്ത് ഒരു ബക്കറ്റ് വയ്ക്കും. കാരണം വേദന തീവ്രമാകുമ്പോൾ തുടർച്ചയായി ഛർദ്ദിക്കാറുണ്ട്. മാസങ്ങൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ മൈഗ്രെയിൻ ആണെന്ന് സ്ഥിരീകരിക്കുകയും അതിനുള്ള മരുന്നുകൾ കഴിക്കുകയും ചെയ്തു. അത് ശരീരത്തെ കൂടുതൽ തളർത്തി. എപ്പോഴും ഉറക്കം വരുന്ന അവസ്ഥ. ഭക്ഷണ സാധനങ്ങൾ പലതും ഒഴിവാക്കി. ചായ, കാപ്പി പോലുള്ള പാനീയങ്ങൾ ഉപേക്ഷിച്ച് വെയിൽ കൊള്ളാതെ നോക്കി. അങ്ങനെ നേഴ്സിംഗ് പഠനകാലത്ത് മൈഗ്രെയിനിൻ്റെ അസ്വസ്ഥതകളുമായി രണ്ടു വർഷക്കാലം കടന്നുപോയി. ഇതിനിടയിൽ ഒരു ധ്യാനത്തിൽ സംബന്ധിക്കുമ്പോൾ സ്പിരിച്വൽ കൗൺസിലിങ്ങിൽ ഈശോ ഒരു കാര്യം പറഞ്ഞു. ഒരു സഹോദരിയോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ. എൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് ഞാനോ കൗൺസിലറോ ഒന്നും പറഞ്ഞതുമില്ല. എന്തായാലും ഈശോയുടെ വാക്കുകൾ സത്യമാണെന്ന് ബോധ്യപ്പെട്ടതിനാൽ ഹൃദയത്തിൽ ആ വാക്കുകൾ സ്വീകരിച്ചു. ധ്യാനം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയതിന് ശേഷം ഒരു ദിവസം ഞാൻ ആ സഹോദരിയെ അന്വേഷിച്ചിറങ്ങി. അവരുടെ താമസസ്ഥലം കണ്ടെത്തി അവിടെ ചെന്നു. വർഷങ്ങൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടൽ. പരസ്പരം വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. ഒടുവിൽ അവരെ അവിടെയുള്ള ദേവാലയത്തിലേക്ക് ക്ഷണിച്ചു. അൽത്താരിക്ക് മുന്നിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഉടനെ അവരുടെ മുൻപിൽ മുട്ടുകുത്തി കാലിൽ വീണ് മാപ്പു ചോദിച്ചു. കണ്ണുനീർത്തുള്ളികൾ സഹോദരിയുടെ പാദങ്ങളിൽ വീണുകൊണ്ടിരുന്നു. എൻ്റെ ശിരസിലേക്ക് ആ വ്യക്തിയുടെ കണ്ണുനീർത്തുള്ളികളും. കുറച്ചു സമയം കടന്നുപോയി. സഹോദരി എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഇപ്രകാരം കൂട്ടിച്ചേർത്തു: മോളെ, നിന്റെ മനസ്സിൽ ഞാനൊരു വേദന ഉണ്ടാക്കിയിരുന്നു എന്നറിഞ്ഞില്ല. നീ എൻ്റെ മകളാണ്. ഈശോയോടും സഹോദരിയോടും നന്ദി പറഞ്ഞ് യാത്ര തിരിച്ചു. അതുവരെ അനുഭവിക്കാത്ത ഒരു സന്തോഷവും സമാധാനവും ഹൃദയത്തിൽ ഞാൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അന്ന് വൈകിട്ട് തലവേദന അനുഭവപ്പെട്ടില്ല. തുടർന്നുള്ള ദിവസങ്ങളിലും വേദനയില്ലാതെ കടന്നുപോയി. ഞാൻ ക്ഷമിക്കാൻ തയ്യാറായപ്പോൾ ഈശോ അതേ നിമിഷത്തിൽ എന്നെ പൂർണ്ണ സൗഖ്യത്തിലേക്ക് നയിച്ചു. 18 വർഷമായി ഈശോ സൗഖ്യം നൽകിയിട്ട്. മൈഗ്രെയിൻ മൂലം തലച്ചോറിലുണ്ടായ വ്യതിയാനങ്ങൾ MRI സ്കാനിൽ ഇന്നും അവശേഷിച്ചിട്ടുണ്ട്. നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ്. യാക്കോബ് 5:16. ഹാപ്പി ബർത്ത്ഡേക്കിടെ ഒരു സ്വകാര്യം. കഴിഞ്ഞ ക്രിസ്തുമസിന് രാവിലെ ഈശോയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ പാടി വിഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈശോ പതുക്കെ ചെവിയിൽ ഒരു കാര്യം പറഞ്ഞു. ഒരു പേര് വെളിപ്പെടുത്തിക്കൊണ്ട് അവരെ എത്രയും പെട്ടെന്ന് പോയി കാണണം എന്നതാണ് ഈശോയുടെ ആവശ്യം. 30 വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തുമസിനോടനുബന്ധിച്ച് നടന്ന ഒരു സംഭവം ഈശോ ഓർമ്മയിൽ കൊണ്ടുവന്നു. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം. സ്കൂളിൽ പുൽക്കൂട് മത്സരം നടക്കുകയാണ്. അന്ന് സ്കൂൾ വിദ്യാർത്ഥിനികൾക്കായി പരിശുദ്ധ കുർബാന ക്രമീകരിച്ചിട്ടുണ്ട് ഉച്ചയോടെ. ഞാൻ എന്നും രാവിലെ പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നതുകൊണ്ട് അന്നും പതിവ് തെറ്റിച്ചിരുന്നില്ല. ക്ലാസ് ടീച്ചറോട് പറഞ്ഞപ്പോൾ വീണ്ടും വിശുദ്ധ കുർബാനയ്ക്ക് പോകേണ്ടതില്ല എന്ന് പറഞ്ഞു. പുൽക്കൂട് ഒരുക്കുന്നതിനിടയിൽ വേറൊരു അധ്യാപിക ക്ലാസ്സിലേക്ക് വന്നു. എന്നെ കണ്ടപ്പോൾ വിശുദ്ധ കുർബാനയ്ക്ക് പോകാത്തതിൻ്റെ കാരണം തിരക്കി. രാവിലെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച കാര്യവും ക്ലാസ് ടീച്ചറുടെ നിർദ്ദേശവും അറിയിച്ചു. അവരെന്നെ അവിശ്വസിച്ചതാണോ എന്നറിയില്ല. കയ്യിൽ പിടിച്ചിരുന്ന ചൂരൽ കൊണ്ട് കാലിലടിച്ചു. കൂടെയുള്ള സഹപാഠികളുടെ മുൻപിൽ വെച്ച് വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ ആവശ്യപ്പെട്ടു. കുർബാന ആരംഭിച്ചിട്ട് കുറച്ചു സമയം കഴിഞ്ഞെങ്കിലും ഞാൻ ദേവാലയത്തിലെത്തി. കുരിശിലെ ഈശോയെ നോക്കിയപ്പോൾ കരയാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. 10 വയസ്സുകാരിക്ക് ഈശോയുടെ ക്രിസ്മസ് സമ്മാനം. തിരിച്ച് ക്ലാസ്സിലേക്ക് ചെന്നപ്പോൾ പുൽക്കൂടിൻ്റെ പണികളെല്ലാം തീർന്നിട്ടുണ്ട്. പക്ഷേ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും എനിക്ക് തല്ല് കിട്ടിയത് അറിഞ്ഞിരിക്കുന്നു. ചിലർ കളിയാക്കി, മറ്റു ചിലർ സഹതപിച്ചു. പക്ഷേ ആരും ആശ്വസിപ്പിച്ചില്ല. 30 വർഷങ്ങൾക്ക് മുൻപുള്ള ഈ വേദനിപ്പിക്കുന്ന ഓർമ്മ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ആ അധ്യാപികയെ അവധിയിൽ വന്നപ്പോൾ സന്ദർശിച്ചു. പ്രായമായി, കിടപ്പുരോഗിയാണ്. ഓർമ്മകൾ നഷ്ടപ്പെട്ടു. ആരെയും തിരിച്ചറിയുന്നില്ല. എങ്കിലും അവരുടെ കാലിൽ പിടിച്ച് ക്ഷമ ചോദിച്ചു. കൈകൾ എന്റെ ശിരസിൽ വെച്ച് അനുഗ്രഹം വാങ്ങി. ഒരു കരുണ കൊന്ത പ്രാർത്ഥിച്ചു മടങ്ങി. ധനികനായ ഒരു മനുഷ്യൻ യേശുവിനോട് നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്ന സംഭവം നമുക്കറിവുള്ളതാണല്ലോ. പ്രമാണങ്ങളെല്ലാം അനുസരിച്ച് ജീവിക്കുന്ന അദ്ദേഹത്തെ നോക്കി അഭിനന്ദനങ്ങൾ എന്ന് പറയാതെ ഇനിയും നിനക്കൊരു കുറവുണ്ട് എന്ന് ഈശോ പറഞ്ഞത് എന്തുകൊണ്ടാണ്? അനേകം നന്മകളും കൃപകളും നമ്മിൽ നിലനിൽക്കുമ്പോഴും ഈശോ കാണിച്ചു തരുന്ന ഒരു കുറവായിരിക്കാം നമ്മുടെ ആത്മാവിനെ പൂർണമായും നഷ്ടപ്പെടുത്താൻ പ്രാപ്തമായിരിക്കുന്നത്. ആ ചില കുറവുകളെ കണ്ടെത്തി തിരുത്താൻ നാം തയ്യാറായാൽ നമ്മുടെ ജീവിതം പിന്നീട് വേറെ ലെവലാണ്. അതിനാൽ നമ്മുടെ ഹൃദയത്തിന്റെ താക്കോൽ ഈശോയെ ഏൽപ്പിക്കാം. അവിടുന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ച് വില കെട്ടതെല്ലാം എടുത്തുമാറ്റി അതിനെ രൂപാന്തരപ്പെടുത്തി പുതിയൊരു ഹൃദയമാക്കി മാറ്റട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ വിശുദ്ധരോടുകൂടെ വരുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളെ നിഷ്കളങ്കമായി നമ്മുടെ പിതാവായ ദൈവത്തിന്റെ മുൻപിൽ വിശുദ്ധിയിൽ ഉറപ്പിക്കുകയും ചെയ്യട്ടെ. 1 തെസ്സലോനിക്ക 3:13.